ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൊരിന്ത്യ ലേഖന പഠനത്തിലേക്ക് നിങ്ങളെ ഏവരെയും വീണ്ടും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ വചനം ഇത്രത്തോളം ചിന്തിക്കുവാൻ ദൈവം എനിക്ക് സാവകാശം നൽകി. കഴിഞ്ഞ 10 അധ്യായങ്ങളും ചിന്തിക്കുവാനുള്ള കൃപ ദൈവം നൽകി. അവിടെവിടങ്ങളായി അനേകർ ഇത് ശ്രദ്ധിക്കുന്നു എന്ന് അറിയുവാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചിന്തിച്ചത് കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ആണ്. ഇന്ന് നമ്മൾ ഈ ക്ലാസ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 20 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളാണ്. 20-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിൻ്റെ അത്താഴമല്ല കഴിക്കുന്നത്, ഭക്ഷണം കഴിക്കുകയിൽ ഓരോരുത്തൻ താൻ താൻ്റെ അത്താഴം മുമ്പേ കഴിക്കുന്നു. അങ്ങനെ ഒരുവൻ വിശന്നും മറ്റൊരുവൻ ലഹരി പിടിച്ചു വിരിക്കുന്നു. തിന്നുവാനും കുടിപ്പാനും നിങ്ങൾക്ക് വീടുകളില്ലയോ? അല്ല, ദൈവത്തിൻ്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിച്ച് ഇല്ലാത്തവരിൽ ലജ്ജിപ്പിക്കുന്നുവോ? നിങ്ങളോട് എന്ത് പറയണ്ടു? നിങ്ങളെ പുകഴ്ത്തുകയോ? ഇതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. ആദിമകാലത്ത് വിശ്വാസികൾ തിരുവത്താഴത്തിന് മുമ്പേ സ്നേഹവിരുന്നുകൾ നടത്തുമായിരുന്നു. കർത്താവ് തിരുവത്താഴ ശുശ്രൂഷ സ്ഥാപിക്കുന്നതിന് മുമ്പേ പെസഹ വിരുന്നിൽ പങ്കുകൊണ്ടതുപോലെ വിശ്വാസികൾ സ്നേഹവിരുന്നിൽ പങ്കുകൊണ്ടിരുന്നു. 2 പത്രോസ് 2:13 നമ്മളത് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ കൊരിന്ത്യ സഭയിൽ ചില ക്രമക്കേടുകൾ സ്നേഹവിരുന്നുകളിൽ ദൃശ്യമായതിനാൽ അവയെ തിരുത്തുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവരുടെ കൂട്ടായ്മ ഭക്ഷണം കർത്താവിന് ബഹുമാനം കരയറ്റുന്ന ഭക്ഷണമല്ല. കാരണം അവരവർ വന്നിരുന്ന ഭക്ഷണം മറ്റുള്ളവരുമായി പങ്കിടുവാൻ തയ്യാറാകാതെ അവരവർ തന്നെ ഭക്ഷിക്കുന്നു. ചില സഭകളിൽ ഇപ്രകാരമാണ്: ധനികരായവർ കൂടുതൽ ആഹാരം കൊണ്ടുവരികയും അത് ദരിദ്രർക്ക് കൂടി വിഭാഗിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇവിടെ അതിന് വിരോധമായി, അതിന് നേരെ വിപരീതമാണ് ഇവിടെ സംഭവിച്ചത്. കൊരിന്ത്യ സഭയിൽ ധനികർ അമിത ഭക്ഷകന്മാരും ദരിദ്രർ വിശന്നവരുമായ അവസ്ഥയായിരുന്നു. അത് വളരെ ദുഃഖം നിറഞ്ഞ ഒരവസ്ഥയാണെന്ന് പൗലോസ് ഇവിടെ പ്രസ്താവിക്കുന്നു. ആരങ്ങൾ വെച്ച് തിന്ന് തൃപ്തിയാകേണ്ടതിന് പകരം ദരിദ്രന്മാരോട് കൂടെ സ്നേഹവിരുന്നെന്ന് അഭിമാനിച്ച് തുച്ഛ ഭക്ഷണം അവർക്ക് കൊടുത്ത് അവരെ ലജ്ജിപ്പിക്കുന്ന, അതായത് ദൈവസഭയെ തുച്ഛീകരിക്കുകയും ചെയ്യുന്നവരെ ഇവിടെ വളരെ കർശനമായി പൗലോസ് വിമർശിച്ചിരിക്കുന്നു. തിരുവത്താഴത്തിന് വേണ്ടി വരുന്നവർ തങ്ങളുടെ വയറിന് പ്രാധാന്യം കൊടുത്തതുകൊണ്ട് അമിത ഭക്ഷണത്തിൽ തൃപ്തരായിത്തീർന്നു. ഇവിടെ നമ്മൾ നേരത്തെ വായിച്ചതുപോലെ ലഹരി എന്ന് എഴുതിയിരിക്കുന്നത് മദ്യപിച്ച് ലഹരി എന്നല്ല, ക്രമത്തിലധികം ആവശ്യത്തിലധികം ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു എന്നുള്ള അർത്ഥമാണ്. ദരിദ്രനെ തള്ളിക്കളയുന്നത്, അവഗണിക്കുന്നത് ഒരിക്കലും ശരിയല്ല. അത് ദൈവവചനപ്രകാരമല്ല, ദൈവഹിതത്തിന് അത് നിരക്കുന്നതുമല്ല. ധനവാന്മാർ, സമ്പന്നർ അല്ലെങ്കിൽ ദരിദ്രർ എന്നീ വ്യത്യാസം കൂടാതെ അന്യോന്യം സ്നേഹിച്ചും കരുതിയും എല്ലാവരും ഒരേ പിതാവിൻ്റെ മക്കളെന്നും ഏക അപ്പത്തിൻ്റെ അംശികളെന്നും നിനച്ചുകൊണ്ട് ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്ന ആവശ്യകതയെക്കുറിച്ച് യാക്കോബ് പുസ്തകം എഴുതിയിട്ടുണ്ട്. വചനം പറയുന്നു, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. 22-ാം വാക്യത്തിൽ 4 ചോദ്യങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്നേഹസദ്യകൾ കൊണ്ടുവരുമ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ ലഭിക്കണം. എന്നാൽ കുറെ അവർ കൊണ്ടുവരികയും കൊണ്ടുവന്ന ഭക്ഷണം അവരവർ തന്നെ കഴിക്കുകയും കൊണ്ടുവരാനല്ലാത്തവർ പട്ടിണിയിരിക്കേണ്ടി വന്നു. അതുകൊണ്ട് ആ രീതിയാണ് പൗലോസ് അവിടെ വളരെ ശക്തമായി അപലപിക്കുന്നത്. അവർ അതുമൂലം അവർ ദൈവസഭയെ തുച്ഛീകരിക്കുന്നതായിട്ട് പൗലോസ് അവിടെ പറയുന്നു. 23-ാം വാക്യങ്ങൾ കർത്താവിൻ്റെ അത്താഴത്തെക്കുറിച്ച് തനിക്ക് ലഭിച്ചിട്ടുള്ള പാരമ്പര്യം അപ്പോസ്തലൻ ഓർക്കുന്നു. ഇങ്ങനെയാണ് ആദ്യ 23-ാം വാക്യം ആരംഭിക്കുന്നത്. നമ്മൾ വളരെ എല്ലാവർക്കും വളരെ വളരെ പരിചയമായ വാക്യ ശകലങ്ങളാണ് തുടർന്നുള്ള വാക്യങ്ങൾ. മിക്കവാറും എല്ലാ ചർച്ചിലും തിരുവത്താഴത്തിന് മുമ്പ് വായിക്കുന്നതും എല്ലാവർക്കും മിക്കവാറും എല്ലാവരും വളരെ പരിചയമായ വചനമാണ്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, പൗലോസ് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് കർത്താവിൽ നിന്ന് പ്രാപിച്ചത്? കർത്താവ് ഈ വാക്യങ്ങൾ 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വളരെ പ്രധാനമായ വിഷയത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. കർത്താവിൽ നിന്നാണ് പൗലോസ് പ്രാപിച്ചത്, അതാണ് വിശ്വാസികൾക്ക് ഏൽപ്പിച്ചു കൊടുത്തത്. അനേക വെളിപ്പാടുകൾ തനിക്ക് ലഭിച്ചതായി നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നു. കർത്താവ് കർത്തൃമേശ സ്ഥാപിച്ചപ്പോൾ പൗലോസ് സന്നിഹിതനല്ലായിരുന്നല്ലോ. കർത്താവിൻ്റെ ശിഷ്യന്മാരിന്ന് കേട്ട കാര്യങ്ങളല്ല പൗലോസ് പ്രസ്താവിച്ചത്, കർത്താവിൽ നിന്ന് നേരിട്ട് ലഭിച്ച ദർശനത്തിൽ നിന്നത്രേ പൗലോസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യേശുവിനെ യൂദ ഒറ്റിക്കൊടുത്ത രാത്രിയിൽ പെസഹായ്ക്കു ശേഷം കർത്താവ് അപ്പം കരത്തിലെടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി ശിഷ്യന്മാർ കൊടുത്തു. കർത്താവിൻ്റെ അതിപ്രധാനമായ വാഴ്മൊഴികൾ അത്രയും ഈ വാക്യങ്ങളിൽ നിന്ന് കാണുന്നത്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ എന്നാരംഭിച്ച വാക്യങ്ങൾ വളരെ വളരെ പരിചയപ്പെട്ട വാക്യമാണ്. കർത്താവിൽ നിന്ന് ഒന്നാമതായി നാം പ്രാപിക്കണം, പ്രാപിച്ചത് രണ്ടാമതായി നാം അത് മറ്റുള്ളവരെ ഏൽപ്പിക്കണം. കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാതിരുന്നാൽ മറ്റുള്ളവർക്ക് നമുക്ക് അത് കൊടുക്കുവാൻ സാധിക്കില്ല. കർത്താവിൽ നിന്ന് നമ്മൾ ആത്മീയമായി പ്രാപിക്കുമ്പോൾ അത് സഭയ്ക്ക് ഒരു പ്രയോജനമായി തീരും, സഭയുടെ ആ എഡിഫിക്കേഷൻ അത് കാരണമായി തീരും. ഒരുവൻ ഒരു കൃപാവരം പ്രാപിച്ചാൽ അത് സഭയിൽ അത് ഉപയോഗിക്കുമ്പോൾ മറ്റുള്ള സഹോദരനെ അല്ലെങ്കിൽ സഹോദരിക്ക് അത് പ്രയോജനപ്പെടും. അത് സഭയുടെ ഒരു അനുഭവമാണ്, അതാണ് അതിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. ഒരു വ്യക്തി പ്രാപിക്കുമ്പോൾ സഭയിൽ അത് പറയുമ്പോൾ അത് സഭയ്ക്ക് അത് പ്രയോജനപ്പെടുമ്പോൾ മറ്റുള്ളവർ ആത്മാവിൽ അത് ദൈവത്തോട് ആഗ്രഹിക്കും. കർത്താവേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും നിറഞ്ഞങ്ങി ആരാധിപ്പാൻ, ദൈവകൃപ പ്രാപിപ്പാൻ, സഭയ്ക്ക് പ്രയോജനപ്പെടുവാൻ കഴിയണമെന്നുള്ള പ്രാർത്ഥന. ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ മാനുഷിക ജ്ഞാനത്തിൽ നിന്ന് വിഭജിച്ച് നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് രക്ഷയുണ്ടാകുകയില്ല. ഈ ലോകജ്ഞാനത്തിൽ നിന്ന് വിതച്ചാൽ ആത്മാവ് സന്തോഷത്തോടെ കൊയ്തെടുക്കാം, കണ്ണുനീർ വിതച്ചാൽ ആർപ്പോടെ കൊയ്യാം. ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആത്മീയ വരങ്ങളെക്കുറിച്ച് ദൈവം നൽകിയിരിക്കുന്ന കൃപകളെക്കുറിച്ച്, ദൈവം ഓരോ വ്യക്തികൾക്ക് നൽകുന്ന ആ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ആത്മവരങ്ങളെ പ്രാപിച്ചെടുത്തിട്ട് അത് പകർന്നു കൊടുക്കാനല്ലെങ്കിൽ കൊടുക്കുന്നില്ലെങ്കിൽ ഉള്ളതുകൂടെ നഷ്ടപ്പെടും. റൂമാലിൽ താലന്തുകൾ പൊതിഞ്ഞു കെട്ടിവെച്ചാൽ താലന്തും തൂവാലയ്ക്കും ഒരുപോലെ നഷ്ടയാവും. കർത്താവ് സഭയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്ന രണ്ട് അടിസ്ഥാന ശുശ്രൂഷകളാണ് തിരുവത്താഴവും സ്നാനവും. ഇവയെ രണ്ടിനെ കുറിച്ച് വലിയ തർക്കങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ടാവുകയും ക്രിസ്ത്യാനികൾ വിവിധ വിഭാഗങ്ങളായി പിരിയുകയും ചെയ്തിട്ടുണ്ട്. അതിപ്രധാന വിഷയങ്ങളെക്കുറിച്ചുള്ള പരിപൂർണ ജ്ഞാനം ഇല്ലാതെ പോയതുകൊണ്ട് അനേകർ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് വ്യക്തമായി ഗ്രഹിച്ചിരുന്ന കർത്താവ് ശാന്തനായി വലിയ ശുശ്രൂഷയ്ക്ക് ആരംഭം വിട്ടു. കർത്താവ് ശീമോൻ പത്രോസ് തള്ളിപ്പറഞ്ഞ രാത്രി, ശിഷ്യന്മാരിൽ യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാവരും ഓടിപ്പോയ രാത്രി, ശത്രുക്കളാൽ പിടിക്കപ്പെട്ട് വിസ്തരിക്കപ്പെട്ട് ഉപദ്രവിക്കപ്പെട്ട രാത്രി, അതേ ആ രാത്രിയുടെ ആരംഭത്തിൽ തന്നെ കർത്തൃമേശയെ സ്ഥാപിച്ചു. നുറുക്കപ്പെടുവാൻ പോകുന്ന ശരീരത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയാണ് യേശു അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കിയത്. കർത്താവ് മാനവരാശിക്ക് വേണ്ടി ജീവബലിയായി തീരേണ്ടതിന് സ്തോത്രം ചൊല്ലി അപ്പകുഞ്ഞുങ്ങളെ കൊടുത്തതിന് ശേഷം സ്തോത്രം പാടി ഒലിവുമലയിലേക്ക് പുറപ്പെട്ടു പോയി. അപ്പം യേശുവിൻ്റെ ശരീരത്തെയും വീഞ്ഞ രക്തത്തെയും പ്രതിനിധീകരിക്കുന്നു. കർത്താവിൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവൻ എന്നാണ് അരുളി ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അതിവിശിഷ്ടമായ പുതിയ നിയമം ഇവിടെ ആവിർഭവിക്കുന്നു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. പഴയ നിയമത്തിൽ രക്തം യാഗമൃഗങ്ങളുടേതായിരുന്നു. പഴയ നിയമത്തെ കാലത്ത് നടന്ന ലക്ഷോപലക്ഷ യാഗങ്ങളും ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് മുൻകുറിയായിരുന്നു. ഒരിക്കൽ മോശ രക്തമെടുത്ത ജനത്തിന്മേൽ തളിച്ചു. ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. കർത്തമേശയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നാല് കാര്യങ്ങൾ നമുക്ക് അത്ഭുതകരമായി കാണുന്നു. 2000-ത്തോളം വർഷങ്ങളായി സ്ഥാപിക്കപ്പെട്ട ഇന്നും മാറ്റമില്ലാതെ വിശ്വാസികൾ നടത്തിക്കൊണ്ടുപോരുന്നു. ലോകത്തിൽ അനേക സിദ്ധാന്തങ്ങൾ കടന്നു വരികയും അനേക വിശുദ്ധന്മാർ എന്ന് പറയപ്പെടുന്നവർ അപ്രത്യക്ഷമാകുകയും ചെയ്തിട്ടുണ്ട്. ശക്തിയേറിയ രാഷ്ട്രങ്ങൾ രൂപീകരിക്കപ്പെട്ട് പുഷ്ടിപ്പെട്ടുവെങ്കിലും അത് പിന്നീട് നശിച്ചു പോയിട്ടുണ്ട്. അവയെല്ലാം നശിച്ചു പോയി. എന്നാൽ അധികൃത നിയമം ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു. സുവിശേഷത്തിന്റെ കേന്ദ്രവിഷയമായ ഈ തത്വം ഇന്ന് ക്രിസ്തുവിന്റെ മരണത്തിന്റെ ഓർമ്മ നിലനിർത്തുന്നു. രണ്ടാമതായി, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ ഇന്നും ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് പ്രായശ്ചിത്ത ബലിയായി തീർന്നുകൊണ്ട് നാം പാപത്തിന് വീണ്ടും അടിമപ്പെടാതെ നമ്മെ തന്നെ വിശുദ്ധിയോടെ കാപ്പാൻ നമ്മെ അനുസ്മരിപ്പിക്കുന്നു. മൂന്നാമതായി, കർത്താവ് വരുവോളം തന്റെ മരണത്തെ പ്രസ്താവിക്കുന്ന കർത്തൃ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കും. ആദ്യമേ വിശ്വാസികൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. നാലാമതായി, കർത്താവിനാൽ സ്ഥാപിക്കപ്പെട്ട ഈ ശുശ്രൂഷ ലാഘവമായി ചിന്തിക്കാതെ കാണാതെ കർത്താവിൽ നിന്ന് പ്രാപിച്ച പവിത്രതയിൽ ആചരിക്കണമെന്ന്, അതായത് ശുദ്ധീകരണവും സ്വയശോധനയും ഇതിന് ആവശ്യമാണ്. ഇവിടെ നമ്മൾ കണ്ടതുപോലെ ഒരു പുതിയ ഉടമ്പടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ വാക്കിൽ ചിന്തിച്ചതുപോലെ ഈ പുതിയൊരു നിയമം സ്ഥാപിക്കപ്പെടുമ്പോൾ ക്രിസ്തുവിൻ്റെ രക്തം ചൊരിഞ്ഞതിനാൽ ദൈവവും മനുഷ്യനുമായുള്ള ഒരു പുതിയ ഉടമ്പടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. സീനായ് ഉടമ്പടി ഉണ്ടാക്കിയപ്പോൾ മോശ യാഗമൃഗത്തിന്റെ രക്തം ജനങ്ങൾ മേൽ തളിച്ചു. ഈ പഴയ ഉടമ്പടി തോൽവിയടഞ്ഞതിനാൽ പാപക്ഷമയും ദൈവത്തോടുള്ള വ്യക്തിപരമായ അറിവും ബന്ധവും ഉൾപ്പെടുന്ന ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുമെന്ന് യിർമ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. ആ പ്രവാചകൻ സൂചിപ്പിച്ചിരിക്കുന്ന പുതിയ ഉടമ്പടി യേശു ക്രിസ്തുവിന്റെ യാഗം മൂലം അവിടെ സ്ഥാപിക്കപ്പെട്ടു. 26-ാം വാക്യത്തിൽ നമ്മൾ ചിന്തിച്ചു, കർത്താവ് വരുവോളം. ഈ ലേഖനം എഴുതുമ്പോൾ കർത്താവിന്റെ വരവ് തന്റെ ജീവകാലത്ത് തന്നെ സംഭവിക്കുമെന്ന് അപ്പോസ്തലൻ പ്രതീക്ഷിച്ചതായി കരുതാം. മരണത്തെ പ്രസ്താവിക്കുന്നു. ആദ്യ ക്രിസ്ത്യാനികൾ അപ്പം നുറുക്കുവാൻ ഒരുമിച്ച് കൂടി വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോട് അനുബന്ധിച്ചുള്ള സംഭവങ്ങൾ അനുസ്മരിക്കുകയും യേശു ഉച്ചരിച്ച വാക്കുകൾ ആവർത്തിക്കുകയും ചെയ്യുമായിരുന്നു. അപ്രകാരമുള്ള ആവർത്തനങ്ങൾ മൂലമായിരിക്കാം പീഡാനുഭവ വിവരണം കൊണ്ട് ഏതാണ്ട് ഒരു നിശ്ചിത രൂപത്തിൽ ആദ്യകാലം മുതൽ തന്നെ പ്രചരിക്കുവാനിടയായിത്തീരുന്നത്. കർത്താവിന്റെ അത്താഴത്തിന്റെ പ്രവർത്തനവും കർത്താവിന്റെ വാക്കുകളും കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുന്നതിന് തുല്യമാണ്. 27-ാം വാക്യം, അയോഗ്യമായി അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച കുറ്റകാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. അയോഗ്യമായി കർത്തൃമേശ അനുഭവിച്ചാൽ കർത്താവിന്റെ ശരീരവും രക്തം സംബന്ധിച്ച കുറ്റക്കാരനാകുമെന്ന് വളരെ ഗൗരവമായ മുന്നറിയിപ്പ് ഇവിടെ നൽകുന്നു. കർത്താവിന്റെ ഭൗമ ശരീരത്തോടും രക്തത്തെയും പ്രതിനിധീകരിക്കുന്ന അപ്പവീഞ്ഞുകൾ ഭക്ഷിക്കുമ്പോൾ കർത്താവിന്റെ ക്രൂശ് മരണത്തെ നാം അനുസ്മരിക്കുകയും നമ്മുടെ പാപപരിഹാര ബലിയായി തീർന്ന കർത്താവിൽ വിശുദ്ധിയോടും പൂർണ്ണ പ്രതിഷ്ഠയോടും നമ്മെ തന്നെ അവന്റെ മുറിഞ്ഞ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. നമ്മുടെ കുറവുകളെ കണ്ടുപിടിച്ച് അനുതാപ ഹൃദയത്തോടെ പ്രാർത്ഥിച്ച് സകലത്തിലും വിടുതലും ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയുള്ളവരുമായിരിക്കണം. ഇവിടെ പറയുന്നുണ്ട്, വിശ്വാസികൾ തങ്ങളെ തന്നെ ശോധന ചെയ്ത് വ്യസനത്തിൽ നിന്നുള്ള മാർഗം ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മഹകത നടത്തണമെന്ന് പ്രാർത്ഥിക്കണം. ചിലരുണ്ട്, അവർ ഇതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും. ദൈവവചനം ഒരിക്കലും പറയുന്നില്ല ഒഴിഞ്ഞിരിക്കണമെന്ന്. ആരോടെങ്കിലും വിരോധമോ എന്തെങ്കിലും മനസ്സിനെന്തെങ്കിലും കുറവോ കുറ്റമോ ഉണ്ടെങ്കിൽ അതെടുക്കാതിരിക്കും. അതൊരിക്കലും ശരിയല്ല. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അതെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവസ്ഥാനം പ്രാർത്ഥിച്ച് കർത്താവേ എനിക്ക് അങ്ങയുടെ രക്തത്തിൻ്റെ പങ്കാളിയായി തീരണം, അങ്ങയുടെ ശരീരത്തിൻ്റെ പങ്കാളിയായി തീരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരോട് നമുക്ക് ക്ഷമിക്കുവാൻ ഏറ്റുപറയുവാൻ നമുക്കിടയായിത്തീരും. അല്ലാതെ ഒഴിഞ്ഞിരിക്കുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല. അത് ആ വ്യക്തിക്ക് യാതൊരു നന്മയും ചെയ്യുകയില്ല. ശിക്ഷ അത് ദൈവത്തിൻ്റെ ശരീരം ഭക്ഷിക്കുന്നത് നമ്മൾ ഒഴിഞ്ഞിരിക്കുകയാണ്. അതൊരിക്കലും ശരിയായ കാര്യമുള്ളതല്ല. കാരണം ഇവിടെ പറയുന്നുണ്ട് തങ്ങളെ തന്നെ ശോധന ചെയ്യുക, പാപത്തിന്റെ ഫലമായ ശിക്ഷാവധി ഉണ്ടാകുന്നതിന് മുമ്പേ കണ്ട് തെറ്റുകൾ കണ്ടുപിടിച്ച് തിരുത്തൽ പ്രാപിച്ചിട്ട് വേണം അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. ശരീരത്തിനും മനസ്സിനും വിശുദ്ധി ആചരിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ ശിക്ഷാവധി ഉണ്ടാകുമെന്ന് ഇവിടെ അറിയിച്ചിരിക്കുന്നു. ദുഷ്ടന്മാരും നീതിമന്മാരും ഒരുപോലെ രോഗികളായിത്തീരുകയും മരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ ദുഷ്ടന്മാർക്ക് കുറ്റബോധം ഉണ്ടാകുന്നില്ല. നീതിമാന്മാർക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അതിന് അവർ മോചനം പ്രാപിക്കേണ്ടതിന് കൃപാലുവായ ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി അവർ യാചിക്കുകയും വിടുതൽ പ്രാപിക്കുകയും ചെയ്യുന്നു. കോരിന്ത്യ സഭയിൽ ചിലർ അയോഗ്യമായ തിരുവത്താഴത്തിൽ പങ്കുകൊള്ളുന്നതുകൊണ്ട് നിദ്രയിലായി അഥവാ മരണത്തിലായി എന്ന് എഴുതിയിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തെയും പുനരാഗമനത്തെയും സ്മരിച്ചുകൊണ്ട് കർത്താവിന്റെ കൽപ്പനയെ അനുസരിച്ചുകൊണ്ട് പാപമോചനം ലഭിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിച്ചുകൊണ്ട് ദൈനംദിന വിശുദ്ധിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അപ്പവീഞ്ഞുകൾ ഭക്ഷിക്കേണ്ടതാണ്. രോഗബാധിതരാകുമ്പോൾ ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് സൗഖ്യം പ്രാപിക്കാവുന്നതാണ്. വചനം പറയുന്നു, കർത്താവ് സൗഖ്യദായകൻ. ദൈവം സൗഖ്യം പ്രദാനം ചെയ്യുന്നവനാണെന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് രോഗശാന്തി നമ്മുടെ അവകാശമാണെന്ന് ഗ്രഹിച്ചുകൊണ്ട് ധാരാളം കുടുംബങ്ങൾ വ്യക്തിഗതങ്ങൾ രോഗസൗഖ്യം പ്രാപിക്കുന്നു. ദൈവം വിശ്വസിക്കുന്ന ദൈവമക്കൾ അത്ഭുത രോഗശാന്തി പ്രാപിച്ചുകൊണ്ട് വിശ്വാസത്താൽ വൈദ്യശാസ്ത്രത്തെ വെല്ലുവിളിക്കുന്നു. അതുകൊണ്ട് തിന്മയെയും മ്ലേച്ഛതയെയും പൂർണ്ണമായി അകറ്റി സഭായോഗങ്ങളിലും കൂട്ടായ്മകളിലും ഐക്യതയോടെ ചേർന്ന് ക്രിസ്തുവിന്റെ മരണത്തെ ഓർത്തുകൊണ്ട് തിരുവത്താഴം എടുക്കുന്നവർക്ക് എല്ലാ വിടുതലും ആശ്വാസവും നൽകുമെന്ന് സമാധാനവും ലഭ്യമാകുന്നു. നാം നമ്മെ തന്നെ വിധിക്കണം. അതായത് നമ്മുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും കുറവുകളെയും അനന്തരഫലത്തെയും നാം വിവേചിക്കണം. ഏറ്റവും പറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തോട് ക്ഷമയാചിക്കണം. അപ്പോൾ ദൈവം ക്ഷമിക്കുകയും ദൈവശിക്ഷാവിധിയിൽ നിന്ന് നമ്മെ ധരിക്കുകയും ചെയ്യുന്നു. ബാലശിക്ഷകൾ തരുമ്പോൾ അതെന്തെന്ന് മനസ്സിലാക്കി നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. പൂർണ്ണ ഗൗരവത്തോടും ഭയത്തോടും നാം തിരുവത്താഴം ഭക്ഷിക്കണം. പൂർണ്ണ വിശുദ്ധിയോടെ ആചരിക്കേണ്ടത് അതുകൊണ്ട് ഇതിൽ നിന്നും ഒഴിഞ്ഞിരിപ്പാൻ വ്യവസ്ഥയില്ല. ആദിമകാലങ്ങളിൽ ശിഷ്യന്മാർ ദൈനംദിനം കൂടി വരികയും തിരുവത്താഴം നടത്തുകയും ചെയ്തിരുന്നു. പിന്നീട് ആഴ്ചയിൽ ഒരു പ്രാവശ്യമാക്കി അപ്പോസ്തല പ്രവൃത്തിയിൽ 20:7. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എന്ന് പ്രസ്താവിച്ചിരിക്കുന്നുണ്ട് അപൂർവമായി നടത്തേണ്ട ശുശ്രൂഷ അല്ല. കർത്താവ് നൽകിയിരിക്കുന്ന അതിശ്രേഷ്ഠ കൽപ്പന നാം ഭയഭക്തിയോടുകൂടെ അനുസരിക്കേണ്ടതാണ്. അതിന്റെ അവസാനത്തിൽ ഇങ്ങനെ കാണുന്നു, ശരീരത്തെ വിഭജിക്കാഞ്ഞാൽ ശരീരമെന്നും ഇവിടെ യേശുവിന്റെ ശരീരം എന്ന തരത്തിൽ വ്യാഖ്യാനിക്കണം. അപ്പവും വീഞ്ഞും കർത്താവിന്റെ ശരീരത്തെയും രക്തത്തിന്റെയും അടയാളമാകയാൽ ആ വിവേചനം കൂടാതെ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുന്നതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന വ്യാഖ്യാനമുണ്ട്. എന്നാൽ ശരീരം എന്നതിന് സഭ എന്ന അർത്ഥവുമുണ്ട്. 12:10 പതിനേഴാം വാക്യം ഈ അർത്ഥത്തിലാണ് കാണുന്നത്. തനിക്ക് ശിക്ഷാവധി ചെയ്യുന്നു, കർത്താവിന്റെ താഴത്തിൽ പങ്കെടുക്കുന്ന ഒരുവൻ അതിന്റെ പൊരുൾ ഗ്രഹിക്കാതെ അതിൽ പങ്കെടുക്കുന്നുവെങ്കിൽ തനിക്ക് തന്നെ ശിക്ഷാവധി വരുത്തിവെക്കുകയാണ്. കൊരിന്ത്യ അതിന്റെ 30 പ്രകാരം വായിക്കുന്നു, കൊരിന്ത്യ സഭയിലെ ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീനരും രോഗികളുമാകുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കൊരിന്ത്യ സഭയിലെ രോഗവും മരണവും ഇപ്രകാരമുള്ള അയോഗ്യമായ പങ്കെടുക്കൽ മൂലമാണെന്ന് പറയുന്നു. അവരുടെ പാപം മൂലമാണ് രോഗവും മരണവും സംഭവിച്ചതെന്ന് സൂചന വാക്യത്തിലുണ്ട്. 31 നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ഇന്ന് ഇവിടെ വിധിച്ചാൽ അല്ലെങ്കിൽ വിധിക്കുക എന്നത് വിവേചിക്കുക, ശോധന ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ചില പുതിയ വിവർത്തന പ്രകാരമാണ് നാം നമ്മെ തന്നെ വിധിച്ചിരുന്നുവെങ്കിൽ നാം ദൈവത്തിന്റെ ന്യായവിധിക്ക് വിധേയരാകുമായിരുന്നില്ല. 32 ദൈവത്തിന്റെ ശിക്ഷാവിധി ബാലശിക്ഷ കഴിക്കുന്നത് പോലെയാണ്. നിത്യമായ ശിക്ഷാവിധി നമ്മെ രക്ഷിക്കുവാൻ ദൈവം നമുക്ക് ബാലശിക്ഷ നൽകുന്നു. കഷ്ടതകളെല്ലാം ബാലശിക്ഷയാകണമെന്നില്ല. വിശ്വസ്തയോടും സേവനത്തിന്റെയും ഫലമായും നാം ചിലപ്പോൾ കഷ്ടമനുഭവിക്കേണ്ടി വരും. 33-34 പൗലോ ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകുന്നു. സ്നേഹ വിഷയങ്ങൾ ഇവിടെ പറയുമ്പോൾ കർത്തൃമേശയെക്കുറിച്ച് സുവിശേഷങ്ങൾ പ്രവാചിച്ചിട്ടുണ്ടെങ്കിലും ചില പ്രത്യേക വിഷയങ്ങൾ ഇവിടെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സംക്ഷിപ്തമായി പറയുമ്പോൾ, ഒന്നാമതായി തിരുവത്താഴം കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നതാണ്. അത് കർത്താവ് ഒരുപോലെ ആചരിക്കണം. അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവരെല്ലാം കുറ്റക്കാരായിത്തീരും. പിന്നീട് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ച് ശരിയായുള്ള വിവേചനത്തോടു കൂടെ കർത്തൃമേശ ആചരിക്കണം. മുകളിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെ അവഗണിച്ച് തിരുവത്താഴം കഴിക്കുമ്പോൾ തങ്ങൾക്ക് തന്നെ ശിക്ഷാവധി വരുത്തുന്നു. ഇത് ഹേതുവായി പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്രകൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിക്കുന്നുവെങ്കിൽ ലോകക്കാരോടുകൂടെ വിധിക്കപ്പെടുകയില്ല. ഇവിടെ ചില കാര്യങ്ങൾ പറയുന്ന പ്രാദേശിക നിർദ്ദേശങ്ങൾ 33-34 വാക്യത്തിൽ കൊടുക്കുന്നുണ്ട്. സ്നേഹവിരുന്ന് കൂടുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി കാത്തിരിക്കണം. കാത്തിരിക്കുവാൻ വിശപ്പ് അനുവദിക്കുന്നില്ലെങ്കിൽ അങ്ങനെയുള്ളവർ സ്വന്തം ഭവനങ്ങളിൽ വെച്ച് ഭക്ഷണം കഴിച്ചതിനു ശേഷം കൂടി വരുവാൻ ശ്രമിക്കണം. അവരുടെ ഇടയിലുള്ള മറ്റു ക്രമക്കേടുകൾ അപ്പോസ്തലർ നേരിട്ട് വന്ന് ക്രമീകരിക്കാമെന്ന് പറയുന്നു. നമ്മൾ ആദ്യ നാലാമതായി നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, അപ്പോസ്തലം താമസിയാതെ കൊരിന്ത് സന്ദർശിക്കുമെന്ന് ഈ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ വാക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സ്നേഹവിരുന്ന് കൂടുമ്പോൾ അന്യോന്യം കരുതുകയും സ്നേഹിക്കുകയും വേണമെന്ന് വ്യക്തമാക്കുന്നു. ദരിദ്രനോ സമ്പന്നനോ ഉള്ള വ്യത്യാസം സഭയിൽ കാണരുത്. ഒരു തൃപ്തനും വേറൊരു അതൃപ്തനും ആകുവാൻ പാടില്ല. യാതൊരു വിധത്തിലും ദരിദ്രരായ വിശ്വാസികൾക്ക് നിരാശയും അതൃപ്തി ഉണ്ടാകാതിരിക്കുവാൻ മറ്റുള്ളവർ ശ്രദ്ധിക്കണം. ആത്മീയമായി നാം ചിന്തിക്കുമ്പോൾ ശുശ്രൂഷയിൽ തിടുക്കവും സ്വാർത്ഥതയും കാണിക്കരുത്. പൗലോസ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്താഴം തിരുവത്താഴം വളരെ വിശുദ്ധിയോടുകൂടെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി താൻ സഭയ്ക്ക് വേണ്ടി അതവിടെ വിവരിക്കുന്നു. കാരണം താൻ പ്രാപിച്ചത് ദൈവത്തിൽ നിന്നാണ്, തനിക്ക് ലഭിച്ചത് മനുഷ്യരിൽ നിന്നല്ല, താൻ കണ്ടതിറങ്ങിയത് മനുഷ്യരെ കണ്ടല്ല, ദൈവത്തിൻ്റെ വിളികേട്ട് ദൈവം നൽകിയത് കൊണ്ടാണ്. തനിക്ക് എന്ത് കൃപ ലഭിച്ചുവോ, തനിക്ക് എന്ത് വരം ലഭിച്ചുവോ, അത് സഭയ്ക്ക് വേണ്ടി കൊടുക്കുന്നു. സഭ ലഭിച്ചുവോ, സഭ എന്ത് ലഭിച്ചുവോ, അത് സമൂഹത്തിന് വേണ്ടി കൊടുക്കുക. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ വചനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആത്മീയരായ നമ്മൾ ആരാധിക്കുമ്പോൾ, ഹർത്തശുശ്രൂഷയിലായിരിക്കുമ്പോൾ, സഭയിലായിരിക്കുമ്പോൾ ദൈവത പ്രകാരം ജീവിപ്പാൻ ആയിരിക്കണം, ദൈവ സ്നേഹപ്രകാരമായിരിക്കണം. തുടർന്നുള്ള ദിവസങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ, നമ്മൾ അവസ്ഥയായിരിക്കുമ്പോൾ നമ്മെ തന്നെ നമ്മൾ ശ്രോതന ചെയ്തുകൊണ്ട് ദൈവപ്രകാരമാണോ നാം ജീവിക്കുന്നത്. എൻ്റെ തീരുമാനങ്ങൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ തീരുമാനങ്ങൾ, എൻ്റെ പ്രതിഷ്ഠകൾ, എൻ്റെ വാക്ക് വായുന്ന വരുക്കുകളെല്ലാം അങ്ങേക്ക് പ്രകാരമായി തീരുവാൻ സഹായിക്കുമാറാകട്ടെ. ഈ പ്രാർത്ഥന ഇപ്രകാരം പ്രാർത്ഥിക്കണം. കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളിലുള്ള കൃപ അനുഭവിപ്പാൻ എനിക്ക് സഹായിച്ചു. ഞാൻ ജീവിക്കുന്ന അങ്ങേക്ക് വേണ്ടിയാണ്. അങ്ങയുടെ വചനപ്രകാരം ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം അങ്ങയുടെ വചനപ്രകാരമായിരിക്കണം. അങ്ങേക്ക് ഹിതമല്ലാത്തതൊന്നും എൻ്റെ വായിൽ നിന്ന് വരുവാൻ, എൻ്റെ ചിന്താമണ്ഡലം കടന്നു വരുവാൻ, എൻ്റെ പ്രവർത്തിയിൽ കടന്നു വരുവാൻ വേണ്ടിയാകരുതേ. ഹാൽ അങ്ങയുടെ നാമം മാത്രം ഉയർത്തപ്പെടണം, അങ്ങയുടെ കൃപ മാത്രം ഉയർത്തപ്പെടണം. അങ്ങയുടെ മേശയോട് കടന്നു വരുമ്പോൾ അങ്ങനെ വേണ്ടി പാപിയായിരുന്ന അടിയന് വേണ്ടി ക്രൂശനായി തീർന്നു. അങ്ങയുടെ രക്തം മുഖാന്തരം ഞാൻ വീണ്ടെടുക്കപ്പെട്ടു. അങ്ങനെക്ക് വേണ്ടി അടിയേറ്റു, അങ്ങനെക്ക് വേണ്ടി ക്രൂശിതനായി. ആ സത്യം ഓർക്കുവാൻ ഓരോ ദിവസം എനിക്കിടയായി തീരണം. അങ്ങയുടെ കൃപയിൽ പുരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥകരുടെ കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.